സ്നേഹിതർക്കായി ഈശോയെ സമീപിച്ച ലേഖികയ്ക്ക് തോന്നി. ഈശോയുടെ മറുപടിയിൽ ലോജിക്കില്ലെന്ന് ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു. ചിത്രത്തിന്റെ ലോജിക്. അതിരാവിലെ ലഭിച്ച ഫോൺ കോൾ ഹൃദയത്തിന്റെ ഭാരം കൂട്ടി. എന്റെ സുഹൃത്തിന്റെ സഹോദരന്റെ കുഞ്ഞ് ICU-ൽ ആണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ. അവളുടെ ഏങ്ങലടികൾ എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു പനിയുടെ ആരംഭം ആയിരുന്നു. പിന്നീട് ന്യൂമോണിയ ആയി. മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഇൻഫെക്ഷൻ പടർന്നു പിടിച്ചു. ഇപ്പോൾ ഡയാലിസിസ് വേണം എന്ന് പറയുന്നു. ആദ്യത്തെ ഡയാലിസിസ് ഉച്ചയോടെ ആരംഭിക്കണം എന്നാണ് തീരുമാനം. നിന്റെ ഈശോയോട് ഒന്ന് പറയുമോ മരിയ എന്ന് അവൾ കണ്ണീരോടെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. മനസ്സിൽ വല്ലാത്ത വേദനയും ഈശോയോട് ചെറിയ കലിപ്പും. ഈശോയുടെ ലോജിക്. അങ്ങനെ സമയം കടന്നു പോകുമ്പോൾ ഈശോ ഹൃദയത്തിൽ സംസാരിക്കുകയാണ്. ദൈവകരുണയുടെ ഒരു ചിത്രം ആ കുഞ്ഞിനരികിൽ വയ്ക്കുക. ഈശോയുടെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സുഹൃത്ത് അക്രൈസ്തവയാണ്. ഞാൻ ദുബായിലിരുന്നു കൊണ്ട് കേരളത്തിലുള്ള അവളോട് ദൈവകരുണയുടെ ചിത്രം എങ്ങനെ കണ്ടെത്താൻ പറയും? ഈശോയെ, നീ ഇങ്ങനെ ലോജിക്കില്ലാതെ സംസാരിക്കല്ലേ എന്ന് ഒരു വാണിംഗ് കൊടുത്തു. വീണ്ടും ഹൃദയത്തിൽ അതേ പ്രേരണ വന്നുകൊണ്ടിരുന്നു. എന്തായാലും ഈശോ പറഞ്ഞതല്ലേ, പുള്ളിക്കാരൻ തന്നെ വഴി കണ്ടോളുമെന്ന് വിശ്വസിച്ചു. എന്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ അവൾ വാട്സാപ്പിൽ ദൈവകരുണയുടെ ഈശോയുടെ ഫോട്ടോ അയച്ചു നൽകാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. ഏതെങ്കിലും ഷോപ്പിൽ പോയി ഒരു പ്രിന്റ് എടുത്തുകൊള്ളാനും കുഞ്ഞിന്റെ ബെഡിൽ ആ ചിത്രം വെച്ചുകൊള്ളാനും അവളോട് ആവശ്യപ്പെട്ടു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവളുടെ വാട്സപ്പ് സന്ദേശം വീണ്ടും ലഭിച്ചു. ഫോട്ടോ ലഭിച്ചെന്നും ICU-ൽ കുഞ്ഞിന്റെ ബെഡിൽ ദൈവകരുണയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചെന്നും അറിയിച്ചു. കുഞ്ഞിന്റെ ക്രിയാറ്റിനിൻ ഉയർന്നിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്താലും 30% മാത്രമേ കുഞ്ഞിന്റെ സൗഖ്യം പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തകർന്നിരിക്കുകയാണ്. എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും? ആ കുഞ്ഞ് കടന്നുപോകുന്ന വേദന എത്ര തീവ്രമാണ്! ദുഃഖത്തിന്റെ തീവ്രതയിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സായാഹ്നമായപ്പോൾ വീണ്ടും ഫോൺ സന്ദേശം. ഡയാലിസിസ് ചെയ്യുന്നത് നാളേക്ക് മാറ്റി. കാരണം ക്രിയാറ്റിനിൻ വീണ്ടും പരിശോധിച്ചപ്പോൾ കുറയുന്നതായി കണ്ടു. എന്റെ ഹൃദയമിടിപ്പുകൾ അല്പം സാധാരണഗതിയിൽ ആകാൻ തുടങ്ങി. ഈശോയോട് വഴക്കിട്ടെങ്കിലും പാവമീശോ, ICU-ൽ കുഞ്ഞിനടുത്താണല്ലോ എന്നോർത്തപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ നിരക്ക് കുറയാൻ തുടങ്ങി. ഓക്സിജൻ നൽകുന്ന അളവ് കുറച്ചു. ക്രിയാറ്റിനിൻ രക്തത്തിൽ സാധാരണ നിലയിൽ ആയി. 3 ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞിനെ ICU-ൽ നിന്ന് ഈശോ പുറത്തു കൊണ്ടുവന്നു. ചില സമയങ്ങളിൽ ഈശോ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ലോജിക്കും ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈശോ തെളിയിച്ചു തരും അവന്റെ വഴികൾ എന്തായിരുന്നു എന്ന്. എന്റെ സുഹൃത്തിലൂടെ ഈശോ മറ്റൊരു കാര്യം കൂടി എന്നെ അറിയിച്ചു. തൊട്ടടുത്ത ICU ബെഡിൽ കിടന്നിരുന്ന കുഞ്ഞിന്റെ അമ്മ അവളോട് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയ ആ ദൈവത്തെ എനിക്ക് തന്നിട്ടു പോകാമോ? ദൈവകരുണയുടെ ചിത്രം ഈ കുഞ്ഞിനരികിൽ വയ്ക്കുമ്പോൾ അവർ അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരും അക്രൈസ്തവയാണ്. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ ഈശോ ചെയ്ത വലിയ അത്ഭുതത്തിന് അവരും സാക്ഷിയാണല്ലോ. അതിനാൽ ദൈവകരുണയുടെ ഛായാചിത്രം അവൾ ആ അമ്മയ്ക്ക് കൈമാറി. അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിവില്ല. എങ്കിലും അവരുടെ വിശ്വാസം എന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ഈ ചിത്രമാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, ഖണ്ഡിക 327. അമ്മയെ നോക്കിയ ഈശോ. മറ്റൊരു അനുഭവം. അക്രൈസ്തവയായ ഒരു സുഹൃത്തിന്റെ അമ്മ സ്ട്രോക്ക് വന്നതുമൂലം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഒന്നിനോടും പ്രതികരണമില്ലാതെ ആഴ്ചകളായി കിടപ്പിലായിരുന്നു. എല്ലാ ദിവസവും അവൾ എനിക്ക് കണ്ണീരോടെ മെസ്സേജ് അയക്കും. ആ നാളുകളിൽ എന്റെ ശാരീരിക അവസ്ഥ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധം പരിമിതപ്പെട്ടിരുന്നു. എങ്കിലും ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം അവരെ സന്ദർശിക്കാൻ പോയി. കയ്യിൽ ചെറിയൊരു ദൈവകരുണയുടെ ഛായാചിത്രം എടുത്തിരുന്നു. ആശുപത്രിയിലെ ചിലരുടെ സഹായത്താൽ ICU കയറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിളിച്ചിട്ടും അമ്മ പ്രതികരിച്ചില്ല. ഒടുവിൽ ദൈവകരുണയുടെ ഛായാചിത്രം കട്ടിലിന്റെ വലതുവശത്ത് അമ്മയുടെ മുഖത്തേക്ക് ഈശോ നോക്കും വിധം ഒട്ടിച്ചുവെച്ചു. പിറ്റേന്ന് രാവിലെ എനിക്ക് ലഭിച്ച ഫോൺ സന്ദേശം ഇപ്രകാരമായിരുന്നു: ആ രാത്രിയിൽ അമ്മ തന്റെ മകനെ തിരിച്ചറിയാൻ തുടങ്ങി എന്ന്. ദിവസങ്ങൾക്ക് ശേഷം അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. സകല മഹത്വവും ദൈവകരുണയ്ക്ക് മാത്രം. നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യപ്പോടെ വരയ്ക്കുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്നുകൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, ഖണ്ണിക 47-48. ഈ ചിത്രത്തിലൂടെ ഞാൻ അനവധി കൃപകൾ ആത്മാക്കളിലേക്ക് ഒഴുക്കും. അതിനാൽ എല്ലാ ആത്മാക്കൾക്കും അതിനെ സമീപിക്കാൻ സാധിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, ഖണ്ണിക 570. നിൽക്കുന്നിടത്ത് പുതുവഴി. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവിനെ കോപാലുവും ശിക്ഷിക്കുന്നവനും കരുണയില്ലാത്തവനും ഒക്കെയായി നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവം എത്രയോ കരുണാമയനാണ്. 10 മഹാമാരികൾ ഒന്നിന് പിറകെ ഒന്നായി അയച്ചിട്ടും ഫറവോ കഠിനചിത്തനാകുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഫറവോ എതിർക്കുമ്പോഴെല്ലാം മോശയെ ദൈവം പുതിയ ശക്തിയും അഭിഷേകവുമായി അയച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ അവിടുന്ന് നയിച്ചത് മരുഭൂമിയുടെ ചെങ്കടലിന് മുന്നിലേക്കാണെങ്കിലും അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിന്ന് മാറാതെ നിന്നു. ദൈവകരുണ എന്നത് സ്നേഹത്തിന്റെ അഭേദ്യമായൊരു സംരക്ഷണ വലയം കൂടിയാണ്. ജീവിതത്തിൽ ഞെരുക്കങ്ങളും തകർച്ചകളും മരുഭൂമി അനുഭവവും ഒക്കെ ഉണ്ടായാലും ദൈവമാണ് നമ്മോട് മരുഭൂമിയിലേക്കും ചെങ്കടലിനരികിലേക്കും പോകാൻ പറയുന്നതെങ്കിൽ, നീ നിൽക്കുന്നിടത്ത് നിനക്ക് വേണ്ടി വഴിവെട്ടുന്നവനാണ് യേശു. ചെങ്കടലിന് മുൻപിൽ അവൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുക മാത്രം ചെയ്യുക. നീ നിൽക്കുന്നിടത്ത് തുറക്കുന്ന ഒരൊറ്റ വഴി കൊണ്ട് അവൻ നിന്നെ രക്ഷിക്കുകയും നിന്റെ ശത്രുക്കളെ തകർത്തു കളയുകയും ചെയ്യും. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14-13-14.